നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ശ്രീ കള്ളിയൂർ ശശി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം
ശ്രീ കള്ളിയൂർ ശശി. മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ആയിരുന്നു നടൻ ജയൻ. കോളിളക്കം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ മരിച്ചത്. അത് മലയാളികൾ ഇന്നും നടുക്കത്തോടെ ഓർക്കുന്ന ഒന്നാണ്. ആ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്ന ആളാണ് താങ്കൾ. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, ഒന്ന് വിവരിക്കാമോ?
ഇത് നടന്നത് 1980 നവംബർ മാസം 16 തീയതി ഒരു ഞായറാഴ്ച 2:30 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30. ചെന്നൈ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയുള്ള ചോഴാവരം എന്ന ഹെയർ സ്ട്രിപ്പിൽ വെച്ചിട്ടാണ് ഈ കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പൊ അതിനായി അവസാന രംഗത്തിൽ ഒരു ഹെലികോപ്റ്റർ വേണ്ടിയിരുന്നു ആ രംഗത്തിന് വേണ്ടിയിട്ട്. അതായത് നമ്മള് സാധാരണ സിനിമയിൽ കാണുന്ന പോലെ വില്ലൻ ഹെലികോപ്റ്റർ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ജയനെ പോലെയുള്ള ഹീറോ ജയൻ സോമൻ സുകുമാരൻ എന്നിവരാണ് ആ രംഗങ്ങളിൽ പങ്കെടുത്തിരുന്നത്. അവര് പുറകെ പോയിട്ട് ബാലൻ കെ നായരെ പിന്തിരിപ്പിക്കാനും പിടിക്കാനും ശ്രമിക്കുന്ന രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ ആ രംഗത്തിന്റെ ഒരു ഇതിവൃത്തം. അപ്പൊ അങ്ങനെ ഹെലികോപ്റ്ററിൽ പറന്ന് പൊങ്ങാൻ ശ്രമിക്കുന്ന ബാലൻ കെ നായർ എന്ന ആ കഥാപാത്രം ഈ സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിന് പുറകിലിരുന്നു കൊണ്ട് ജയൻ ഹെലികോപ്റ്റർ താഴെ കൂടി വണ്ടി ഓടിച്ച് ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി ബാലൻ കെ നായരെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്ന രംഗമായിരുന്നു ചിത്രീകരിച്ചത്. അത് സാധാരണ ചെയ്യുന്നത് പോലെ അല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു 3-4 ക്യാമറകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇത്രയും ഹൈ റിസ്ക് ഷോട്ട് ആയതുകൊണ്ട് 3-4 ക്യാമറകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ഷോട്ടുകൾ എടുത്തത്. ഇന്ന് 3 ഷോട്ടുകൾ എടുത്തു കഴിഞ്ഞു ഈ റിസ്കി ഷോട്ട് തമ്മിൽ. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 2:20 ആയപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്ക് ആയി. ആ സമയത്താണ് ജയൻ വീണ്ടും വന്ന് പറയുന്നത്, എനിക്ക് തൃപ്തിയായില്ല, ഒരു പ്രാവശ്യം കൂടി ഈ ഷോട്ട് എടുത്ത ഷോട്ട് ഒന്നുകൂടെ എടുക്കണം സാർ എന്ന് സംവിധായകനോട് ആവശ്യപ്പെടുന്നത്. ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നുകൊണ്ടാണ് അത് ദൃക്സാക്ഷിയാകുന്നത്. ഏറ്റവും അടുത്ത് നിന്ന ആളെന്ന രീതിയിലാണ് ഞാനിതെല്ലാം നോക്കിക്കണ്ടത്. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഈ സെയിം ഷോട്ട് തന്നെ എടുക്കാൻ സംവിധായകൻ നിർബന്ധിതനാവുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഷോട്ട് എടുത്തത്. ബാലൻ കെ നായരോടും ജയനോടും പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ അതിന്റെ പൈലറ്റ്. ഇത് പറന്ന് പൊങ്ങുന്ന സമയത്ത് യാതൊരു കാരണവശാലും യാതൊരു വിധ ചലനങ്ങളോ യാതൊരു വിധ ആക്ഷനോ പാടില്ല. അതായത് ഹെലികോപ്റ്ററിൽ രണ്ടുപേരെ ഇരിക്കാൻ പറ്റുള്ളൂ, അത് ഒന്ന് അതിന്റെ പൈലറ്റും രണ്ടാമത്തത് ബാലൻ കെ നായർ. ബാലൻ കെ നായർ യാതൊരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിച്ച് പുറത്തേക്ക് വരാനും പാടില്ല. അതുപോലെ തന്നെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി നിൽക്കുന്ന ജയൻ യാതൊരു കാരണവശാലും യാതൊരു ചലനങ്ങളും പാടില്ല. തൂങ്ങി നിൽക്കുക, തിരിച്ചു വന്ന് സ്റ്റഡിയായിട്ട് നിർത്തി തന്നതിന് ശേഷം പിന്നെ വേണം ബാക്കി ആക്ഷൻ നടത്താനെന്നാണ് അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നത്. എന്നാൽ ഈ അഭിനേതാക്കൾ എന്ന രീതിയിൽ രണ്ടുപേർക്കും ആ ചിത്രത്തോടുള്ള ഒരു അഭിനിവേശമായിരിക്കാം, ആ രംഗത്തോടുള്ള അഭിനിവേശമായിരിക്കാം, രണ്ടുപേരും ഈ ഹെലികോപ്റ്റർ പറന്ന് പൊങ്ങുന്നതിന്റെ ഇടയിൽ തന്നെ രണ്ടുപേരും ആക്ഷനിലേക്ക് കടക്കുകയുണ്ടായി. കാലുകയമായ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് താഴെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങുന്ന ആളിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ജയൻ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി മേലേക്ക് കയറി ബാലുകയമാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. രണ്ടുപേരും കൂടി ഒരു സൈഡിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായും തിരിച്ചായി ഹെലികോപ്റ്റർ. അങ്ങനെ ഹെലികോപ്റ്റർ നേരെ വന്നു താഴേക്ക് വരികയായിരുന്നു. അപ്പൊ ആ സമയത്ത് ലാൻഡിംഗ് പാഡിൽ തൂങ്ങി നിന്ന ജയന്റെ ആദ്യം വന്ന് തറയിലിടിച്ച കാൽമുട്ടുകളാണ്. മുട്ടുകൾ ഇടിക്കുകയും ഒന്ന് തന്നെ കൈ സ്വാഭാവികമായും കൈവിട്ടു തല തറയിലടിച്ച് ഹെലികോപ്റ്റർ തൊട്ടപ്പുറത്തായിട്ട് വന്ന് വീഴുകയുമാണ് ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ അപകടത്തിൽ വീണ ജയനെ അവിടെ തന്നെ വെച്ച് മരണമടയുകയായിരുന്നു അതോ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു?
ആ ഇല്ല, ഞാന് തറയിൽ മുട്ടുന്നതിന് ഏതാണ്ട് 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ നിന്നിരുന്നത്. ഒരു ക്യാമറ ടീമിനോടൊപ്പം ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാനിത് കണ്ട ഉടനെ ഞാൻ വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ഭാര്യ എടുത്തു തറയിൽ നിന്ന്. തറയിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കൊന്നും അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നു. ബോധം എന്ന് വെച്ചാൽ ശ്വാസ ഇതെല്ലാം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കില് തലയുടെ ബാക്കിൽ നല്ലവണ്ണം അടിച്ചതിന്റെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു വളരെ ശക്തിയോടുകൂടി. അതിങ്ങനെ എന്റെ ദേഹത്തോടെ വലിച്ചിറങ്ങുന്നതാണ് എനിക്കിപ്പോഴും ഓർമ്മ വരും. അപ്പൊ അത് അദ്ദേഹത്തെ ഇമ്മീഡിയറ്റായിട്ട് ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരെയും കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം ആരും അടുത്തു വരാൻ തയ്യാറല്ല. കാരണം ഈ ഹെലികോപ്റ്റർ തൊട്ടടുത്താണ്, ഏത് നിമിഷവും പെട്രോൾ ആണല്ലോ നിറച്ചിരിക്കുന്നത്, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം എന്നുള്ള ഒരു ഭീതി എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നത് കാരണമായിരിക്കാം. ഞാൻ അതൊന്നും പ്രശ്നമില്ല, നേരെ വാരിയെടുത്തു തൊട്ടടുത്ത്. പിന്നെ എന്തോ ധൈര്യം സംഭരിച്ചു, തൊട്ടടുത്ത് നിന്ന് ഒരു ക്യാമറ അസിസ്റ്റന്റ് ഓടി വന്നു, അദ്ദേഹം എന്നെ സഹായിച്ചു. പിന്നെ ജയന്റെ തന്നെ ഒരു വണ്ടിയാണ് ആദ്യമായിട്ട് ഇതിനടുത്തേക്ക് എത്തിയ ഒരു സീറ്റ്, ജയന്റെ ഡ്രൈവറായിരുന്നു. പിന്നെ ആ വണ്ടിയിൽ കയറ്റി ഞങ്ങളെല്ലാവരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അതായത് 40 കിലോമീറ്ററോളം ദൂരം എത്തിയാലേ ശരിക്കൊരു ഹോസ്പിറ്റലിൽ കണ്ടുകിട്ടാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആദ്യം എത്തിയത് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു, ഒരു ക്ലിനിക്കിൽ. ആ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്, പെട്ടെന്ന് പൊക്കോളൂ, ഇന്ന് ജനറൽ ഹോസ്പിറ്റലാണ്, ഇത്രയും ദൂരം പോകണം, ഈ റോഡ് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടു. എത്തിക്കഴിഞ്ഞാൽ അപ്പൊ അവിടുത്തെ സൺഡേ ആയിരുന്നുകൊണ്ട് ഡ്യൂട്ടി ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എമർജൻസി ഇതിൽ. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ന്യൂറോ സർജന മലയാളിയായ നരേന്ദ്രൻ, ഡോക്ടർ നരേന്ദ്രൻ എന്ന് പറയുന്ന ആളായിരുന്നു അവിടുത്തെ ചീഫ്, അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ വരുത്തി. അത് കഴിഞ്ഞിട്ടൊരു ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ഏതാണ്ട് ഒരു 6:15 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഡോക്ടർ എന്നെ വിളിപ്പിച്ചു പുറത്ത് ആളിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽക്കലെത്തിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല. മിസ്റ്റർ ശശി, ജയനെ സംബന്ധിച്ചിടത്തോളം എന്റെ തലച്ചോറെല്ലാം വളരെ സ്പ്ലാഷ് ആയിപ്പോയി, അതുകൊണ്ട് ഞങ്ങളാൾ കഴിയുന്നതൊക്കെ നോക്കി, പക്ഷെ കാണ്ടു എനിത്തിങ് എന്ന് പറഞ്ഞു.
അപ്പൊ ജയന്റെ അവസാന നിമിഷം അടുത്തുണ്ടായിരുന്ന ആളാണ് താങ്കൾ. അപ്പൊ ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയായ ശേഷം എന്തായിരുന്നു ജയന്റെ മരണം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ?
മാനസികാവസ്ഥ ഒരു വല്ലാത്ത മാനസികാവസ്ഥ ആയിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ, സിനിമാ ജീവിതത്തിൽ ഇന്നും എന്നും എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ഒരു സംഭവം തന്നെയായിരുന്നു അത്. കാരണം ചിലരുടെ ഷോക്കിംഗ് ഇൻസിഡന്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഒന്നും മിക്കവാറും ആരും ദൃക്സാക്ഷിയാവാൻ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഒരാള് ഇങ്ങനെ ആക്സിഡന്റ് ആവുക, അയാളെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുക, അവിടെ ചെന്നിട്ട് മരണം സംഭവിക്കുന്നു, അവസാന ശ്വാസം പോകുന്നതും എല്ലാം അതിന്റെ മുന്നിൽ വെച്ചു എന്നുള്ളത് തന്നെ. ഇന്ന് 34 വർഷം കഴിഞ്ഞിട്ടും എനിക്കിതൊക്കെ ഇന്നും ഇന്ന് എന്റെ കൺമുന്നിൽ നടന്നതുപോലെ ഓർക്കാൻ പറ്റുമെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതം അവസാനിക്കുന്നത് ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്.
തീർച്ചയായും. ശ്രീ കളിയൂർ ശശി, പഴയകാല ആക്ഷൻ ഹീറോ ആയിരുന്ന ജയന്റെ ആ ദാരുണ അന്ത്യത്തിന്റെ ഒരു ദൃക്സാക്ഷി വിവരണം ഒരു ഓർമ്മക്കുറിപ്പായി SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
നന്ദി, നന്ദി.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.